നമസ്കാരം ടിൻഡു രാധാകൃഷ്ണൻ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു ഹോബി എന്ന രീതിയിൽ അല്ലെങ്കിൽ എക്സസൈസ് എന്ന രീതിയിൽ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏതൊക്കെ തരത്തിലുള്ള സൈക്കിളുകളാണ് ലഭ്യമായിട്ടുള്ളത്, എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് വിവരിക്കാം.
മൂന്ന് ടൈപ്പ് സൈക്കിൾസ് ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് മൗണ്ടൻ ബൈക്കിംഗ്, പിന്നെ ഒരെണ്ണം ഹൈബ്രിഡ് സൈക്കിൾ ആണ്. അത് മൗണ്ടനും റോഡ് ബൈക്കിന്റെ മിഡിലുള്ളത്. അപ്പൊ റോഡ് ബൈക്ക് എന്ന് വെച്ചാല് പ്രോപ്പർലി ഒരു റേസിംഗിന് പോണ ആളുകളാണ് ഒരു റോഡ് ബൈക്ക് യൂസ് ചെയ്യുക. അതിന് തിൻ ടയറായിരിക്കും, ഗിയർ ബേസ്ഡ് ആയിരിക്കും. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇപ്പൊ നമ്മൾ മലയാളികൾ ആലോചിക്കണമെങ്കിൽ നാട്ടില് കിട്ടുന്ന പല ടൈപ്പ് സൈക്കിൾസ് ഉണ്ട്, അതെല്ലാം ഹൈബ്രിഡാണ്. റോഡ് ബൈക്കിന്റെ ബെൻഡ് ചെയ്ത് നിൽക്കുന്ന ഹാൻഡിൽ ആയിരിക്കില്ല, ഒരു ഫ്ലാറ്റ് ഹാൻഡിൽ ആയിരിക്കും. പക്ഷെ ടയേഴ്സ് മൗണ്ടന്റെയും റോഡ് ബൈക്കിന്റെയും ഇടയിലുള്ളതായിരിക്കും. സോ അത്ര തിക്കും ആയിരിക്കില്ല, അത്ര തിന്നും ആയിരിക്കില്ല. സോ ഒരു കാഷ്വൽ ആയിട്ട് റൈഡ് ചെയ്യുന്ന ഒരാൾ നോക്കുവാണെങ്കിൽ എപ്പോഴും ഒരു ഹൈബ്രിഡ് ബൈക്ക് മേടിക്കണം. കാരണം എന്താ വെച്ചാല് ഹൈ ലൈക്ക് മൗണ്ടൻ ബൈക്ക് മേടിച്ചാല് നോർമൽ കാഷ്വൽ റൈഡിന് യൂസ് ചെയ്യാൻ പറ്റില്ല, അത് ഭയങ്കര ഹെവി ആയിരിക്കും. നെക്സ്റ്റ് തിങ് ഇസ് റോഡ് ബൈക്ക് മേടിച്ചാല് ചാൻസസ് ഓഫ് ഫോളിങ് ഡൗൺ ഇസ് ഹൈ, ബിക്കോസ് വളരെ തിൻ ടയറായിരിക്കും. അപ്പൊ നമ്മള് റോഡ്സിൽ മാത്രം അത് ഐഡിയലി റൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പാർക്കിൽ റൈഡ് ചെയ്യുമ്പോൾ അത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. പിന്നെ മൗണ്ടൻ ബൈക്ക് ചെയ്യണമെന്ന ആളുകൾക്ക് ആണെങ്കിൽ അത് റോഡിലല്ല മൗണ്ടൻ റൈഡിങ്. ഇപ്പൊ മൗണ്ടൻ ബൈക്ക് ഇപ്പൊ യൂട്യൂബിലേക്ക് സെർച്ച് ചെയ്താൽ തന്നെ എല്ലാവരും കാണാൻ പറ്റും, അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഗിയർ റേഷ്യോ ആണ് മൗണ്ടൻ ബൈക്കിൽ. അത് ഓഫ് ട്രാക്ക് പോയിട്ട് റൈഡ് ചെയ്യണ ബൈക്സാ. സോ ഒരു ഏതൊരു ബൈസിക്കിൾ ഷോപ്പിൽ പോയാലും ഒരു ഹൈബ്രിഡ് ബൈക്ക് ചോദിച്ചാല് ഒരു ബൈസിക്കിൾ ഷോപ്പ് എന്ന് പറയുമ്പോ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ കെ മാർട്ടിലോ ടാർഗറ്റിലൊക്കെ പോയി കിട്ടാം, പക്ഷെ അത് എസെൻഷ്യലി വിൽ നോട്ട് ഫിറ്റ് ഫോർ ദ പേർപ്പസ്. കാരണം അതൊരു മേ ബി ഒരു 6 മന്ത്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ വേറൊരു സ്പെസിഫിക് ബൈസിക്കിൾ ഷോപ്പിൽ പോയാല് അവര് തന്നെ ഫിറ്റിംഗ്സും എല്ലാം നോക്കി നമ്മൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ബൈക്ക് സെലക്ട് ചെയ്ത് തരും.
ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിലൊക്കെ കാണുന്ന തരം ബൈക്കുകളും ഇപ്പോൾ സൈക്കിൾ ഷോപ്സ് പ്രോപ്പർ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള ഷോപ്സിൽ പോകുമ്പോഴും വളരെ വലിയ വ്യത്യാസമുണ്ട് വിലയിൽ. $150 മുതൽ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ഒരു $500 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വില വ്യത്യാസം കൊടുക്കേണ്ടതുണ്ടോ ആദ്യമായിട്ട് ഒരാൾ സൈക്കിൾ വാങ്ങിക്കുമ്പോൾ?
അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരു കാഷ്വൽ വീക്കെൻഡ് പാർക്സിൽ കിഡ്സിനെ കൊണ്ട് പോകാനോ അങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് ലെവലൊക്കെ ആണെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ കെമാർട്ട് പോലുള്ള സ്ഥലത്ത് നിന്ന് മേടിക്കുന്ന ബൈക്ക് ധാരാളമാണ്. പക്ഷെ ആ ഒരു ഇൻട്രസ്റ്റ് ലെവലല്ല, ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 20 കിലോമീറ്റർ ഒക്കെ റൈഡ് ചെയ്യണം എന്നുള്ള ഒരാളാണെങ്കിൽ 20 പ്ലസ് കിലോമീറ്റേഴ്സ് റൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ബൈക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ലോങ് റണ്ണിൽ നീ പ്രോബ്ലംസും ഹാംസ്ട്രിങ് ഇഞ്ചുറീസും ലോവർ ബാക്ക് പെയിനും വരും പ്രോപ്പർ ബൈക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ.
ഇവിടെ എല്ലാ സൈക്കിളുകളിലും ഗിയറുകൾ കാണുന്നുണ്ട് നമ്മൾ കടകളിൽ. അപ്പോൾ അത് ഇപ്പൊ മൗണ്ടൻ ബൈക്കിന്റെ കാര്യമായാലും ഹൈബ്രിഡ് സൈക്കിളായാലും ഇപ്പൊ റോഡ് ബൈക്കാണെങ്കിലും ഗിയറുകൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അതിൽ മാറ്റങ്ങളുണ്ടോ?
ഡെഫിനറ്റ്ലി ഉണ്ട്. മൗണ്ടൻ ബൈക്കും റോഡ് ബൈക്കും തമ്മിൽ മാസീവ് ഡിഫറൻസ് ഉണ്ട്. കാരണം മൗണ്ടൻ ബൈക്ക് കൂടുതലും ഓഫ് ട്രാക്ക് പോയിട്ട് ഹൈ എലിവേറ്റഡ് റീജിയനിലാണ് നോർമലി മൗണ്ടൻ ബൈക്ക് റൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള സിനാരിയോസിൽ കൂടുതൽ പെഡലിംഗ് ഉണ്ടാവും, പക്ഷെ മൂവ്മെന്റ് കുറവായിരിക്കും, അങ്ങനെയായിരിക്കും ഗിയർ റേഷ്യോ. ഇനി റോഡ് ബൈക്ക് നോക്കണമെങ്കിലും രണ്ട് ടൈപ്പ് ഗിയർ റേഷ്യോ ഉണ്ട്. ഒന്ന് ഫ്ലാറ്റ് റോഡ്സിൽ റൈഡ് ചെയ്യുന്ന ഒരാളായിരിക്കാം ചിലര്. ഫോർ എക്സാമ്പിൾ ഞാൻ 210 കിലോമീറ്റേഴ്സ് റൈഡൊക്കെ പോയത് നോർമലി എല്ലാ ഏരിയയിലും ഫ്ലാറ്റാ, പക്ഷെ ചില ഏരിയാസിൽ എലിവേഷൻ ഉണ്ട്. ഗിയർ റേഷ്യോ ഒരു മൗണ്ടൻ ക്ലൈംബിംഗ് എന്ന് പറഞ്ഞൊരു ഗിയർ റേഷ്യോ ഉണ്ട് കടകളിൽ പോയി ചോദിക്കുമ്പോൾ. അതെങ്ങനെയാ വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എലിവേറ്റഡ് ഏരിയയിൽ റൈഡ് ചെയ്യുമ്പോൾ ബാക്ക് ഗിയർ എപ്പോഴും കൂടുതലായിരിക്കും. ആസ് ഇൻ കുറെ അധികം നമ്മൾ ഈസി പെഡലിംഗ് ആയിരിക്കും, ബൈക്ക് പതുക്കെ മൂവ് ചെയ്യുള്ളൂ, പക്ഷെ ഈസി ആയിരിക്കും ലെഗ്സിന്. വേറെ ഫ്ലാറ്റ് റോഡിൽ റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ലെഗ്സിന് കുറച്ചൊരു പവർഫുൾ ആയിട്ട് വരും, പക്ഷെ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും ആ ഗിയർ റേഷ്യോ. ഇപ്പൊ ഒരു ബിഗിനർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഫ്ലാറ്റ് റോഡ് റൈഡിങ് ഗിയർ റേഷ്യോ ആയിരിക്കും. അതിന് ഇപ്പൊ നമ്മളൊരു കടയിൽ പോകുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ സൈക്കിൾ ഷോപ്പിൽ പോയി പറയേണ്ടത് ആകെ അപ്പൊ ഞാൻ ഫ്ലാറ്റ് റോഡാണ് മൗണ്ടൻ അല്ലെങ്കിൽ എലിവേറ്റഡ് ഏരിയ റൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അവർ കറക്റ്റ് ആയിട്ട് അതിനൊരു ഗിയർ റേഷ്യോ നമുക്ക് തരും. ഇനി അതേ ആൾക്ക് തന്നെ ഒരു ഡൗൺ ദ ലൈൻ 1 or 2 years കഴിഞ്ഞിട്ട് ഒരു എലിവേറ്റഡ് ഏരിയ ആഗ്രഹം വരുവാണെങ്കിൽ ബൈക്ക് മാറ്റേണ്ടി വരില്ല, ജസ്റ്റ് നമുക്ക് ഗിയർ റേഷ്യോ മാത്രം സ്പെഷ്യലി മേടിച്ച് മാറ്റാൻ പറ്റും.
Well, ബ്രേക്കിന്റെ കാര്യത്തിലോ ഡിസ്ക് ബ്രേക്ക് അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ടല്ലോ, എങ്ങനെയാണ്?
നോർമലി റോഡ് ബൈക്സിന് ഡിസ്ക് വരില്ല, മൗണ്ടൻ ബൈക്സിന് കൂടുതലും ഡിസ്ക് വരും. പക്ഷെ അങ്ങനെ നമ്മൾ ബോധേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാനിപ്പോ ഈ ഇവന്റ്സ് മുഴുവൻ ചെയ്തതും ഒരു നോർമൽ ബ്രേക്ക് വെച്ചിട്ടാണ്. ഒരു ഡിസ്ക് ബ്രേക്കിന്റെ ആവശ്യം എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ.
ഓക്കേ ടിൻഡു, ഇനി ഓഫീസിലൊക്കെ പോകണമെങ്കിൽ എങ്ങനെയുള്ള സൈക്കിളായിരിക്കും കൂടുതൽ ഉചിതം? അതുപോലെ തന്നെ ഓഫീസിലേക്ക് പോകുമ്പോൾ ഇപ്പൊ ട്രെയിനിലൊക്കെ കയറ്റി സൈക്കിൾ കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ ഒരു നിയമവശങ്ങളൊക്കെ എങ്ങനെയാണ്?
ഓഫീസ് ആയിട്ട് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന്, ചില ആളുകൾ റെയിൽവേ സ്റ്റേഷൻ വരെ റൈഡ് ചെയ്തിട്ട്, ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ മോസ്റ്റ് ഓഫ് ദ റെയിൽവേ സ്റ്റേഷൻസ് നമുക്കിപ്പോ ഒരു ഫെസിലിറ്റി ഉണ്ട്, ബൈക്ക് ലോക്കേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ പോകുന്ന സ്റ്റേഷൻസിലേക്ക് അവൈലബിൾ ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഡിപ്പോസിറ്റ് കൊടുത്താൽ നമുക്ക് അവിടെ ഒരു റാക്ക് കിട്ടും സ്റ്റോറേജിന്. അപ്പൊ വീട്ടിൽ നിന്ന് റൈഡ് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓഫീസിൽ പോവാം. അതൊരു തരം. മറ്റേത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നു, അയിത ട്രെയിനിൽ ഒരു ബൈക്ക് വെച്ച് പോകും, പിന്നെ പാത്ത് വേ ചെന്നിട്ട് നമ്മൾ ബൈക്ക് റൈഡ് ചെയ്ത് ഓഫീസിൽ പോകും. പിന്നെ കുറച്ച് പേരുണ്ട് ഡയറക്റ്റ് ഓഫീസിലേക്ക് റൈഡ് ചെയ്ത് പോകുന്നവരും. നോർമലി ഓഫീസ് റൈഡിങ് ബൈക്സ് ഞാൻ കണ്ടിരിക്കുന്നത് മൗണ്ടൻ ബൈക്ക് ഒരിക്കലും ആരും യൂസ് ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് ഹൈബ്രിഡ് അല്ലെങ്കിൽ റോഡ് ബൈക്സ് ആയിരിക്കും യൂസ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐദർ ത്രൂ റോഡ് അല്ലെങ്കിൽ ബൈസിക്കിൾ ട്രാക്ക് ആയിരിക്കും ഒരു ഓഫീസ് കമ്മ്യൂട്ട് ചെയ്യാം. അപ്പൊ അറ്റ്ലീസ്റ്റ് ഹൈബ്രിഡ് അല്ലെങ്കിൽ ഒരു റോഡ് ബൈക്ക് ആയിരിക്കും ഓഫീസിലേക്ക് യൂസ് ചെയ്യാം.
ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറ്റി സൈക്കിൾ കൊണ്ടുപോകുന്നതിനെ പറ്റി എങ്ങനെയാണ്, അതിന്റെ ഒരു ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാമോ ടിക്കറ്റ് എടുക്കണമോ എങ്ങനെയാണ്?
അത് ഒരു ഒരു ഡിഫറെന്റ് സ്റ്റേറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും റൂള്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വിക്ടോറിയയിലുള്ള ഒരാളാണെങ്കിൽ പി ടി വിയുടെ വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ദോ ഞാൻ ഓഫീസിൽ പോകുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ട് പലരും ബൈക്ക് ട്രെയിനിൽ കമ്മ്യൂട്ട് ചെയ്യണത്. പക്ഷെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റേറ്റ് അവരുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് വെബ്സൈറ്റിൽ പോയി ചെക്ക് ചെയ്യണം വെദർ വി നീഡ് ടു ടേക്ക് എ ടിക്കറ്റ് ഓർ നോട്ട്. ബട്ട് നോർമലി പീക്ക് അവേഴ്സിൽ പൊട്ടൻഷ്യലി ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവാം, പക്ഷെ എല്ലാ സ്റ്റേറ്റ്സിനും അത് ആപ്ലിക്കബിൾ അല്ല.
സൈക്കിൾ വാങ്ങിക്കുമ്പോൾ ഇപ്പൊ നമ്മള് കേരളത്തിലൊക്കെ ആയിരിക്കുമ്പോൾ പലപ്പോഴും ഒരു സൈക്കിൾ കേടായാലും സൈക്കിൾ നന്നാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കിപ്പോ ഒരു സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ അത് ശരിയാക്കാനായിട്ട് എന്തെങ്കിലും കേടുപറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്?
മെയിൻ തിങ് ഒരു കാഷ്വൽ റൈഡർ ഇപ്പൊ വീടിന്റെ അടുത്തുള്ള പാർക്കിൽ അങ്ങനെയുള്ള റൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അവര് അധികം ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് മേ ബി ഇപ്പൊ എന്തെങ്കിലും ഫ്ലാറ്റ് ടയർ വന്നാലും അവർക്ക് അത് സൈക്കിൾ യുനോ തള്ളിയിട്ട് വീട്ടിൽ വരാൻ പറ്റും. പക്ഷെ അതിൽ കൂടുതൽ റൈഡ് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് മിനിമം സ്കിൽ സെറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം, ഡെവലപ്പ് ചെയ്തിരിക്കണം. അത് ഫസ്റ്റ് തിങ് ഇസ് ഫ്ലാറ്റ് ടയർ വന്നാല് ആ ട്യൂബ് മാറ്റി വേറെ ട്യൂബ് ഇട്ട് എയർ പമ്പ് ചെയ്ത് റൈഡ് ചെയ്ത് പോവാൻ പറ്റണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഓസ്ട്രേലിയയിൽ റൈഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും ഒരു സൈക്ലിസ്റ്റിന്. അപ്പൊ അങ്ങനെ ഉള്ള ഇപ്പൊ ഞാൻ തന്നെ ചെയ്തതാണെങ്കിലും ഇനിഷ്യലി ഒന്നും എനിക്കത് അറിയില്ലായിരുന്നു. ബട്ട് കോസ് ഓഫ് ടൈം അങ്ങനെ ചെയ്യാതെ എനിക്ക് തന്നെ ഒരു 50 കിലോമീറ്റർ റൈഡിന് പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടായില്ല. ബിക്കോസ് പകുതി വഴി ഒരു ഫ്ലാറ്റ് ടയർ വന്നാൽ എനിക്ക് തിരിച്ച് വീട്ടിലെത്തണമെങ്കിൽ ആരെങ്കിലും വന്ന് എന്നെ പിക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. സോ ഈ ഇത് വളരെ എളുപ്പമാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഇനോ പാടൊന്നും ഇല്ലാത്തൊരു സംഭവമാണ്. യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലിപ്സ് ഉണ്ട് എങ്ങനെ ഒരു ഫ്ലാറ്റ് ടയർ റിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ ഒരു ട്യൂബ് ചേഞ്ച് ചെയ്യാം. സോ ഒരു ബൈസിക്കിൾ ഷോപ്പിൽ പോയി ഒരു ഫ്ലാറ്റ് ടയർ റിപ്പയർ കിറ്റ് നമുക്ക് ഒരു സ്മോൾ കിറ്റ് മേടിക്കാൻ കിട്ടും. പിന്നെ ഒരു അഡീഷണൽ ട്യൂബ് എപ്പോഴും കയ്യിൽ കരുതാം. അതായത് വീട്ടിലിരുന്ന് തന്നെ ഇപ്പൊ സൈക്കിള് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു ട്യൂബ് എയർ ഫുൾ ഓൺ കളഞ്ഞിട്ട് ഒരു ട്യൂബ് ചേഞ്ച് ചെയ്ത് പഠിച്ചാൽ തന്നെ ഒരു 5 മിനിറ്റില് ഫ്ലാറ്റ് ടയർ നമുക്ക് ചേഞ്ച് ചെയ്ത് ഫുൾ ഓൺ റൺ ചെയ്യാൻ പറ്റും.
ഇനി സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സൈക്കിൾ വാങ്ങിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടല്ലോ, മാറ്റങ്ങളുണ്ടോ സൈക്കിളുകൾ തമ്മിൽ?
കാര്യമായിട്ടില്ല, എല്ലാവരും ഒരു വിധം സെയിം ബൈസിക്കിൾസ് ആണ് റൈഡ് ചെയ്യുക. ആകെ വരുന്ന ഡിഫറൻസ് ഇപ്പൊ നമ്മുടെ ഹൈറ്റും ബോഡി സ്ട്രക്ചറും അനുസരിച്ചിട്ട് ഫ്രെയിമിന് ഡിഫറൻസ് വരും. ഇപ്പൊ ഞാൻ റൈഡ് ചെയ്യുന്ന ബൈക്കല്ല എന്റെ വൈഫ് റൈഡ് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ഒരു ബൈക്കിന്റെ സെന്ററിലുള്ള ഫ്രെയിം ഹാൻഡിലും സീറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫ്രെയിം ഉണ്ട്. അത് ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, ഷോർട്ട് മീഡിയം ലാർജ് എന്നുള്ള ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അത് എന്റെ ഹൈറ്റിനനുസരിച്ചായിരിക്കും എന്റെ ആ ഫ്രെയിമിന്റെ സൈസ് അത് കറക്റ്റ് ആയിട്ട് മേടിച്ചില്ലെങ്കിൽ നമ്മൾ എപ്പോഴും ബാക്ക് പെയിനും നീ ഇഞ്ചുറീസ് എല്ലാം വരാൻ വളരെ ചാൻസസ് കൂടുതലാണ്.
ടിന്റു, ഇനി പലപ്പോഴും നിയമവശങ്ങൾ നമ്മൾ നമുക്കറിയാത്തതാണ് സൈക്കിളിൽ. ഇതിന്റെ ഒരു ജനറൽ ആയിട്ട് ഒരു പൊതുവെ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങൾ എന്താണ്?
ഫസ്റ്റ് തിങ് ഇസ് നമ്മളിപ്പോ ഡിപ്പെൻഡിങ് ആണ് എവിടെയാണ് നമ്മൾ റൈഡ് ചെയ്യണെന്നുള്ളത്. ഇപ്പോ ഒരു വിക്ടോറിയ, ഐ മീൻ മെൽബണിലെ ഏറ്റവും പോപ്പുലർ ഏരിയ ബീച്ച് റോഡാണ്. ബീച്ച് റോഡ് ഈ മറ്റേ ബ്രൈറ്റൺ ബീച്ചിന്റെ സൈഡിൽ കൂടി ബീച്ച് റോഡ് ടിൽ സെന്റ് കിൽഡ ആണ് പോപ്പുലർ സൈക്ലിംഗ് സ്ലോട്ട്. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എവറി സാറ്റർഡേ മോർണിംഗ് അറ്റ്ലീസ്റ്റ് ഒരു 100 to 200 റൈഡേഴ്സ് ഉണ്ടാവും റോഡിൽ. റോഡിലാണ് അവർ റൈഡ് ചെയ്യുക. ഒരു റോഡിന്റെ ഒരു ലൈൻ തന്നെ ഫുള്ളി ബ്ലോക്ക്ഡ് ഔട്ട് ആയിരിക്കും ഈ റൈഡേഴ്സിന് വേണ്ടി മാത്രം. സോ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ബേസിക് റൂൾസ് അറിയാതെ റൈഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ഫാസ്റ്റ് മൂവിങ് സൈക്ലിംഗ് ഗ്രൂപ്പ് വരികയാണെങ്കിൽ അവര് ഇൻഡിക്കേഷൻ തരും ബൈ ലൗഡ് കോൾസ്, ഇങ്ങനെ ഒരു ബിഗ് ഗ്രൂപ്പ് വരണ്ട, അപ്പോഴെല്ലാം നമ്മൾ അവർക്ക് വേ കൊടുക്കണം എന്നുള്ളതാണ് മെയിൻ തിങ്. പിന്നെ ഒരു സിഗ്നൽ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബാക്കില് ഒരു ഗ്രൂപ്പ് വരുന്നുണ്ട് സൈക്ലിസ്റ്റ്, അപ്പൊ അവർക്ക് ഇൻഡിക്കേഷൻ കൊടുക്കണം. അതൊക്കെ സ്ലോ ഡൗൺ ടൈം ഇൻഡിക്കേഷൻ, പിന്നെ ഒരു യു ടേൺ ചെയ്യണമെങ്കിൽ ഇൻഡിക്കേഷൻ. പക്ഷെ ഇതെല്ലാം നമ്മൾ ബൈസിക്കിൾ നെറ്റ്വർക്കിന്റെ വെബ്സൈറ്റിൽ പോയ ഒരുവിധം ഗൈഡ് ലൈൻസ് എല്ലാം ഉണ്ട്. ബട്ട് ഒരു പാർക്കിൽ കാഷ്വലായിട്ട് റൈഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എസെൻഷ്യലി ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു ഗ്രൂപ്പിലേക്ക് പോയി റൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ റൂൾസ് ഒക്കെ അറിഞ്ഞിരിക്കണം.
ബൈസിക്കിൾ
നെറ്റ്വർക്ക് ഗൂഗിൾ ചെയ്തെത്തിനെറ്റ്വർക്ക് വെബ്സൈറ്റ്, അവിടെ ഒരുവിധം എല്ലാവർക്കും ഇപ്പൊ റൈറ്റ് ടു സ്കൂൾ എന്നുള്ള ഒരു സെക്ഷൻ വരെ ഉണ്ട്. അവര് കുട്ടികള് സ്കൂളിലേക്ക് റൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള ഒരു സെക്ഷൻ വരെ ഉണ്ട് അവർക്കും.
ഓക്കെ, ഇനി കമ്പൽസറി ആയിട്ട് ധരിക്കേണ്ട ഗിയേഴ്സ്, വസ്ത്ര രീതികളും മറ്റു കാര്യങ്ങളും എന്തൊക്കെയാണ്?
ഫസ്റ്റ് തിങ് ഫോർമോസ്റ്റ് ഹെൽമെറ്റ് ആണ്. അപ്പൊ ഹെൽമെറ്റ് എപ്പോഴും ചൂസ് ചെയ്യുമ്പോ നമുക്ക് പല ടൈപ്പ് ഹെൽമെറ്റ് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷെ ഒരു ഹെൽമെറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ നോർമൽ ബൈക്ക് മോട്ടോർ ബൈക്ക് റൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് എപ്പോഴും കെയർഫുൾ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ബൈക്ക് റൺ ചെയ്യുമ്പോഴും. മെയിൻ തിങ് ഇസ് നമ്മൾ ഹെൽമെറ്റ് ചൂസ് ചെയ്യുമ്പോൾ സ്റ്റേബിൾ ആയിരിക്കണം ആ ഹെൽമെറ്റ്, ബിക്കോസ് നമ്മളിപ്പോ വീണ ഒരു പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുന്ന രീതിയിലോ അങ്ങനെ ആയിരിക്കില്ല. പക്ഷെ ഒരുവിധം മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാ ഹെൽമെറ്റ്സും ഇവിടെ കിട്ടുന്നത് സ്റ്റേബിൾ ആണ്. ഹെൽമെറ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഈസ് ലൈറ്റ്സ്, വിച്ച് മീൻസ് നമ്മുടെ ബൈക്കിന്റെ ബാക്കിൽ നിന്ന് ഒരു ഒരു 500 meters 1 kilometer അകലെ നിന്ന് വരുന്ന ആൾക്കും ആ ഒരു ലൈറ്റ് കാണാൻ പറ്റണം. വിച്ച് ഇസ് ഒരു നമുക്ക് നോർമൽ ബൈക്ക് ഷോപ്പിൽ പോയ ബാക്കിലും ലൈറ്റ് നമുക്ക് കിട്ടും, ഫ്രണ്ടിലും കിട്ടും, പിന്നെ ഒരു ഹെൽമെറ്റിന്റെ മുകളിലും ഒരു ലൈറ്റ് കിട്ടും. അത് ഡിപ്പെൻഡ്സ് ഓൺ ഏത് ടൈമിലാണ് ഈ റൈഡർ റൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഡാർക്ക് ക്ലൈമറ്റ് ഉള്ളപ്പോ റൈഡ് ചെയ്യുന്ന ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഈ 3 lights ഹെൽമെറ്റിലും ലൈറ്റ്സ് ബാക്ക് ആൻഡ് ഫ്രണ്ടിലും ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ്സ് കിട്ടും.
അത് റിഫ്ലക്ടേഴ്സ് ആണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ലൈറ്റ്സ് ആണ്?
റിഫ്ലക്ടേഴ്സ് അല്ല ഇത്. ഈ ലൈറ്റ്സ് വെച്ചാല് സൈക്കിളിന് വേണ്ടി സ്പെസിഫിക്കലി ഉള്ള ലൈറ്റ്സ് റെഡ് കളേർഡ് ലൈറ്റ്സ് ആയിരിക്കും. അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്റ്റാറ്റിക് ആയിട്ട് ഇപ്പോ എങ്ങനെ സംഭവിക്കാ, ഒരു കാറിൽ ഞാൻ പോകുമ്പോ ഒരു ബൈക്ക് റൈഡർ ഉണ്ടെങ്കിൽ ഞാനൊരു റൈഡർ ആയതുകൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിരിക്കും ഒരു ബൈക്ക് റൈഡറിന്റെ അടുത്ത് എത്തുമ്പോ. ബിക്കോസ് ഈ ആള് എപ്പോഴും ലെഫ്റ്റ് ലൈൻ ചേർന്നായിരിക്കും പോവുക. ഇൻ കേസ് നമ്മള് ഒരു ഒരു ബൈക്ക് റൈഡറിനെ എപ്പോഴും വരാച്ച ഒരു സ്ട്രെയിറ്റ് ലൈനിൽ പോകാൻ എപ്പോഴും ഡിഫിക്കൽട്ട്. അപ്പൊ നമ്മൾ നോർമലി ഓവർടേക്ക് ചെയ്യുമ്പോ ഒരു 1 meter അകലെ ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു ബൈക്ക് റൈഡറിനെ എപ്പോഴും ക്രോസ് ചെയ്യുള്ളൂ. പക്ഷെ ഈ ഒരു ബൈക്ക് റൈഡർ അവിടെ ഉണ്ടെന്ന് അറിയണമെങ്കിൽ, ഇറസ്പെക്റ്റീവ് ഓഫ് ടൈം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഒരു ലൈറ്റ്സ് ഒരു സ്റ്റാറ്റിക് ലൈറ്റ് ആണ്ട് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അത് ബ്ലിങ്ക് ചെയ്യുന്ന ലൈറ്റ് ആണെങ്കിൽ മാത്രം ഒരു ബൈക്ക് റൈഡറിനെ ഒരു മോട്ടോർ ഡ്രൈവർ ഡിറ്റക്ട് ചെയ്യുള്ളൂ. സോ അത് നമ്മളിപ്പോ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാറ്റിക് ലൈറ്റ്, അത് ബ്ലിങ്ക് ചെയ്യില്ല. പക്ഷെ ഇവിടുത്തെ ലൈറ്റ്സ് കൂടുതലും റെഡ് കളേർഡ് വിത്ത് ബ്ലിങ്ക്സ് ആയിരിക്കും. അപ്പൊ എവറി സെക്കൻഡ് അത് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഒരു ബൈക്ക് റൈഡർ നമ്മൾ തിരിച്ചറിയാം.
പലപ്പോഴും ടിന്റു പലരും സൈക്കിൾ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ഒരു പുതിയ സൈക്കിൾ തന്നെ വാങ്ങിക്കണമോ? ഇപ്പൊ പലപ്പോഴും പല കടകളിലും സെക്കൻഡ് ഹാൻഡ് സൈക്കിളുകളും ലഭ്യമാണ്. അങ്ങനെ ഒരു അങ്ങനെ വാങ്ങിക്കുന്നതിൽ വല്ല കാര്യമുണ്ടോ?
അത് ഞാൻ ഡിപ്പെൻഡിങ് ഓൺ സിനാരിയോ ആണ്. ഫോർ എക്സാമ്പിൾ എന്റെ ഒരു ഫ്രണ്ട് തന്നെ ഞാൻ അവനെ റെക്കമെൻഡ് ചെയ്തത് ഒരു യൂസ്ഡ് സൈക്കിള് മേടിക്കുക എന്നുള്ളതാണ്. കാരണം ആൾക്ക് മെയിൻലി റീസൺ എന്തായിരുന്നു വെച്ചാൽ ആൾക്ക് ഉറപ്പൊന്നുണ്ടായിരുന്നില്ല, ആള് യുനോ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി വൺസ് റൈഡ് ചെയ്യുമെന്നൊന്നും വലിയ ഉറപ്പുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് മെയ്ഡപ്പ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ വെറുതെ ഇനീഷ്യലി പോയിട്ട് $500 $1,000 കൊടുത്ത് ഒരു ബൈക്ക് മേടിക്കുന്നതിന് ഒരു അർത്ഥമില്ല. നമുക്ക് ഒബിയസ്ലി ഒരു യൂസ്ഡ് ബൈക്ക് മേടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ അത് അങ്ങനെ ചെയ്യുവാണെങ്കിൽ ആകെ ചെക്ക് ചെയ്യേണ്ടത് ആ ബൈക്കിന് സ്ട്രക്ചറലി വല്ല പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും എവിടെയെങ്കിലും സ്ട്രക്ചറലി ക്രാഷസ് വന്നിട്ടുണ്ടോ എന്നുള്ളതും, പിന്നെ അതിന്റെ ഗിയേഴ്സ് എല്ലാം കറക്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യണ്ടോ എന്ന് നോക്കുക. ഇത്രയും ഫണ്ടമെന്റൽ തിങ്സ് വർക്കിംഗ് ആണെങ്കിൽ ഒരു യൂസ്ഡ് ബൈക്ക് മേടിക്കാനുള്ള യാതൊരു പ്രശ്നമില്ല.
ടിൻഡു രാധാകൃഷ്ണൻ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്ക് വേണ്ടി സൈക്കിൾ, ഓസ്ട്രേലിയയിൽ സൈക്കിൾ ഉപയോഗിക്കുമ്പോൾ, സൈക്കിൾ ഉപയോഗിക്കുമ്പോഴും അതുപോലെ തന്നെ വാങ്ങിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു.